فمضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اما بعد فان خير الكلام كلام الله واحسن الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. الله سبحانه وتعالى يتوجيكنا من هذا صندت مركعة لتقوى قلتك من أولو جدر المصرية تجيب يانا الله وانت توفيت وانا مكانه لما كما راكك الله سبحانه وتعالى أمد نعم ملك وعلي لولا بشيش في جدر الحسنى هذا അള്ളാഹുവിന്റെ നാമങ്ങൾ അതത്യുത്കൃഷ്ടങ്ങളാണ്, ഏറ്റവും മനോഹരമാണ്, ഭംഗിയുള്ളതാണ്. അള്ളാഹു അർത്ഥത്തിൽ അലകൃഷ്ണ എന്ന അവന്റെ നാമങ്ങളെ വിശേഷിപ്പിച്ചത് പരിശുദ്ധ ഖുർആനിൽ നാലിടങ്ങളിൽ നമുക്ക് കാണാം. ഒന്നാമതായി സൂറത്തുള്ള അഴാ അതിന്റെ 180-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദഉഹു ബിഹാ. അല്ലാഹുവിന്റെ ഏറ്റവും ഉത്കൃഷ്ടങ്ങളായ നാമമുണ്ട്, ഫദഉഹു ബിഹാ, നിങ്ങൾ ആ നാമങ്ങളെ മുൻനിർത്തി അവരോട് ദുആ ചെയ്യുക. അല്ലാഹുവിന്റെ നാമങ്ങളിൽ കൃത്രിമത്വം കാണിക്കുന്നവർ അവരെ നിങ്ങൾ വിട്ടേക്കുക. അക്കാവും അവർ പ്രവർത്തിച്ചതിന്റെ ഫലം അവർക്ക് പിന്നീട് നൽകപ്പെടുന്നതാണ്. സൂറത്തിൽ ആറാമത്തെ 180-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇപ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമതായി സൂറത്തുൽ ഇസ്റാ അതിക്കാലം കുറിക്കോ അമിതോറാം പറയുകയാണെങ്കിൽ അവരോട് വിളിക്കാൻ വേണ്ടി പറയുക, അള്ളാഹുവെന്നോ അമ്മാണെന്നോ അവരുടെ റബ്ബി അവർ വിളിക്കട്ടെ. അള്ളാഹുവിന്റെ നാമങ്ങളായിട്ടുള്ള എന്തവർ വിളിച്ചാലും കൃഷ്ണ അവനാകുന്നു അത്യുത്കൃഷ്ടങ്ങളായ അവന്റെ നാമങ്ങൾ. ഇവിടെയും അള്ളാഹു ബഹാനാകുന്ന അള്ളാഹുവിന്റെ നാമങ്ങളെ അലകൃഷ്ണ എന്ന് വിശേഷിപ്പിച്ചു. അള്ളാഹു അവൻ മാത്രമാണ് എല്ലാവർക്കും അർഹനായവൻ, അവനല്ലാത്ത മറ്റൊരു ഇല്ലാഹുമില്ല. അവൻ അത്യുത്കൃഷ്ടങ്ങളായ ഏറ്റവും നല്ല നാമങ്ങളുണ്ട്. നല്ലതായി കാണാം. സൂറത്തുൽ അഹ്സാബിന്റെ അവസാനത്തിൽ അല്ലാഹു പറഞ്ഞു ഹുവല്ലാഹു ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. അല്ലാഹു ഖാലിഖാണ്, ബാരിഉ മുസവ്വിറാണ്, അവനാണ് മുൻപാണ്. இல்லாத எல்லா குட்டிகளையும் சிருஷ்டித்தவர். அவரால் எல்லாத்திலையும் நிரூபித்த நிர்மாதாவர். அவர்களுக்கும் எல்லாவருக்கும் எல்லா பரப்பிலும் அனுமதி ரூபம் நல்கியவர். அவர்களை குறித்து விசேஷம் நடத்தி அனைத்து நல்லத ஏற்றோம் உத்கிருஷ்டமான எந்த அனுஷ்டாயுதமான விசதீகரிக்கும் அனுஷ்டாயுதமான சுற்றில் ஏற்றோம் அங்கேயத்தை நிலவாரத்தில் பரிபூர்ணமாயதும் பரிதியில் ஏற்றோம் உன்னதியில் உள்ளதும் மலையாளத்தில் அதாவது மேலும் அல்லாஹ்வுடைய நாமங்களில் யாதொருவிதத்திலும் யாதொரு விதேதையும் அல்லாஹ்வுடைய நாமங்களை அத்தனை அவர்கள் நாமமில்ல. அல்லாஹ்வுடைய நாமங்களை அனுசரித்தமாய நல்லதாக அவர்கள் நாமம் இல்ல. காரணம் எல்லா நல்லதும் எல்லா அனுசரித்ததையும் அல்லாஹ்வுடைய நாமத்தில் குடி கொடுக்கும். பல்லாஹுல் காலம் தாவல் முதலாம் ஒரு கவுனியா அஸ்மா அக்ஷருல் அஸ்மா வங்குல் மக்கள் ஆடா அவற்றை அதனால அதே கருத்துமாய் அவர்கள் நாமம் இல்ல. வராய சுத்து அல்லாஹுடைய நாமங்கள் எவ்வளவு மாற்றி வச்சு அபிரமத்தான் உபயுக்தமாய சமாதமாய் அவர்கள் நாமம் இல்ல. அல்லாஹுடைய நாமம் ஒன்று மாற்றி வச்சு ஆபிரமில் கொண்டு வைக்கான் அதனோட முக்கியமாய் அவர்கள் நாமம் இல்ல. வராய சுத்து அறிக்கான் துல்லியமாய் அவர்கள் நாமம் இல்ல. அல்லாஹ்வுடைய நாமத்தை விசதீகரிக்கும்போது അള്ളാഹുവിന്റെ നാമത്തെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അതിന് പര്യായമായി അതിന് സമാനമായ വിശദീകരണം നൽകിയാൽ ഒരു നാമത്തിന് കഴിയില്ല. മറിച്ച് എങ്ങനെ കഴിയുള്ളൂ? അള്ളാഹുവിന്റെ നാമത്തെ വിശദീകരിക്കാൻ നമ്മുടെ ഭാഷയോ അനറബിയിൽ കൂടിയുള്ള മറ്റേത് ഭാഷയോ അതിനെ അതിനെ അത് മുഖേന അള്ളാഹുവിന്റെ നാമങ്ങളെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ വിശദീകരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അല നബീ തഖ്ലീം വതഖ്മീം ഏകദേശത്തിലായിരിക്കും, അല്ലെങ്കിൽ പരമാവധിയിലായിരിക്കും എന്നെ പറയാൻ കഴിക്കുകയും. മറിച്ച് തനിച്ച രൂപത്തിൽ കൃത്യമായി സ്പഷ്ടമായി വ്യക്തമായി അള്ളാഹുവിന്റെ നാമത്തിന് ആദ്യ സമ്പൂർണത വ്യക്തമാക്കാൻ ഉപയുക്തമായ മറ്റൊരു പദവുമില്ല എന്നതാണ് വാസ്തവം. കാരണം അതിന്റെ സ്ഥാപനത്തിലും അതിന്റെ അള്ളാഹുവിന്റെ നാമത്തിന്റെ സത്തയിലും അള്ളാഹുവിന്റെ നാമത്തിന്റെ ആശയത്തിലും അതിന്റെ ഭംഗിയിലും ഉൾപ്പെടുത്തുകയും അത് പരിപൂർണമാണ് സമ്പൂർണമാണ്. അതുകൊണ്ട് അപൂർണത കൈവരിക്കാൻ മറ്റൊരു വാക്കുകൾക്കും മറ്റൊരു നാമങ്ങൾക്കും സാധ്യമല്ല. അള്ളാഹുവിന്റെ നാമങ്ങളുടെ പദങ്ങളിൽ തന്നെ അക്ഷരങ്ങളിൽ തന്നെ അതിനപ്പുറത്ത് അതിൽ കുടികൊള്ളുന്ന ആശയത്തിൽ തന്നെ ഈ പൂർണ്ണതയും സമ്പൂർണതയും സമ്പന്നതയും ഉത്കൃഷ്ടതയും മഹാത്മ്യവും മനോഹാരിതയും നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ അതൽ കൃഷ്ണ എന്ന അള്ളാഹു വിശേഷിപ്പിച്ചതിന്റെ പിന്നിലുള്ള രഹസ്യം. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ നാമങ്ങളിൽ കൃഷ്ണയാണ്, അവൻ വിശേഷിപ്പിച്ചതുപോലെ അത് അത്യുത്കൃഷ്ടമാണ്, അത്യുന്നതമാണ്, അതിമനോഹരമാണ്, ഏറ്റവും നല്ലതാണ്. അതിന്റെ അപ്പുറത്ത് മറ്റൊന്നുമില്ല. അള്ളാഹുവിന്റെ നാമങ്ങൾ അക്ഷരയാണ്, അത്യുഷ്ണയാണെന്ന് നാം പറഞ്ഞു. അതുപോലെ തന്നെ അതിനടങ്ങിയിട്ടുള്ള സിഫാർശകൾ അള്ളാഹുവിന്റെ നാമങ്ങൾ അതേതൊരു നാമമാകട്ടെ ആ ഓരോ നാമത്തിലും ഓരോ സിഫത്തടങ്ങിയിട്ടുണ്ടാകും. അതായത് വിശേഷണം, ആ നാമത്തിന് അനുകൂലമായ വിശേഷണം. ആ വിശേഷണമായിരിക്കും അവന്റെ പ്രവൃത്തിയെ അറിയിക്കുന്നത്, അവന്റെ പ്രാർത്ഥനകളെ അറിയിക്കുന്നത്. നമ്മൾ വിശദീകരിച്ചതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ നാമങ്ങളെ വിശേഷങ്ങളാണ് അക്ഷരാണ് കൃഷ്ണയാണ്. അതിനിറങ്ങിയിരിക്കുന്ന സിഫാർശകൾ വിശേഷണങ്ങളുടെ അക്മല എന്ന് പറഞ്ഞാൽ പരിപൂർണമാണ്. ഏതൊരു വിശേഷണമാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് ആ വിശേഷണത്തിന്റെ പൂർണ്ണത എന്നത് നമ്മൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഖുത്ബയിൽ നാം ഉദാഹരിച്ചതുപോലെ സിദ്ദീഖ് എന്ന പേര് വെച്ചവൻ എന്താണ് അതിന്റെ അർത്ഥം? സത്യസന്ധൻ. ആ പേരിലിറങ്ങിയിരിക്കുന്ന വിശേഷണം എന്താണ്? സ്വിപ്പത്തെന്താണ്? സിദ്ധത്വ എന്നതാണ് സത്യസന്ധൻ. ആ വിശേഷണവുമായി അവന്റെ ജീവിതം ചേർത്തു വായിച്ചാൽ അവന്റെ നടപടിക്രമങ്ങളും പ്രവർത്തനങ്ങളും ചേർത്തു വായിച്ചാൽ അതിന്റെ പൂർണ്ണത അവന് കാണാൻ സാധിക്കുമോ? ഇല്ല. എന്നാണ് നമുക്ക് മഹാനത്വത്തെ വകവെച്ചു കൊടുക്കുന്ന ഓരോ അസ്മാകളും ഓരോ അസ്മാകും അതിലടങ്ങിയിട്ടുള്ള സിഫാർശകളിൽ അത് പൂർണ്ണതയുണ്ട്. ആ പൂർണ്ണതയിൽ അവരുടെ സിഫാർശകൾ ലഭിക്കുന്നു. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. പരിപൂർണവും അത്യുത്കൃഷ്ടവുമായ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അവന്റെ ഓരോ നാമങ്ങളിലും ഉൾക്കൊണ്ടതിനാലാണ് അൽഖുസ്ന എന്ന പ്രയോഗം അവന്റെ നാമങ്ങളെ കുറിച്ച് അള്ളാഹു വിശേഷിപ്പിച്ചത്. കേവലം അതിന്റെ പദത്തിലുള്ള ഭംഗിയെക്കുറിച്ചല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ആ സിഫത്തോട് യോജിക്കുമെന്ന അർത്ഥത്തിലുമല്ല, മറിച്ച് പൂർണ്ണതയ്ക്ക് പൂർണ്ണതയിൽ അള്ളാഹുവിന്റെ ഓരോ നാമങ്ങളിലെയും വിശേഷണം അവന് സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ടാണ് അൽഖുസ്ന എന്ന അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് വിശേഷിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ നാമങ്ങൾ അവന്റെ അസ്മാകൾ അത് കേവലം നാമകരണത്തിന് മാത്രമല്ല അവൻ ഉപയോഗിച്ചിട്ടുള്ളത്. വൃത്തികളുടെ മടക്കുകളുടെ പേരെടുത്ത് നോക്കിയാൽ അവൻ സ്വീകരിച്ചിട്ടുള്ള അവന്റെ നാമവും അവന്റെ പ്രവൃത്തികൾക്ക് യാതൊരു ബന്ധവുമില്ലാത്ത രൂപത്തിൽ നമുക്ക് പ്രകടമായി കാണാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും മുസ്ലിം ഉമ്മത്തിന്റെ സംസാരം, മുസ്ലിം ഉമ്മത്തിന്റെ പ്രവർത്തനം അത് കാണുമ്പോൾ പരിതപിക്കുന്നവർ കേവല മുസ്ലിം നാമധാരികൾ എന്നവർ വിശേഷിപ്പിക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ പേരുകൾ അള്ളാഹുവിന്റെ അസ്മാകളൊന്നും തന്നെ കേവല നാമകരണത്തിന്റെ അർത്ഥത്തിലുള്ള പ്രയോഗമല്ല. മറിച്ച് അള്ളാഹുവിനുള്ള ഏതൊരു നാമമാകട്ടെ അതിനനുകൂലമായ സിഫത്ത് അതിലുണ്ടായിരിക്കും. നാം നേരത്തെ പറഞ്ഞതുപോലെ സിഫത്ത് ഉൾക്കൊള്ളാത്ത കേവല നാമമാത്രമായ ഒരു പേരും അള്ളാഹുവിനില്ല. എല്ലാ ആത്മാക്കളിലും അഭിനുഗുണമായ സിബത്ത് അത് പൂർണ്ണതയിൽ എത്തി നിൽക്കുന്നു. അതാണ് അള്ളാഹുവിന്റെ അസ്മാഅ്ലിലെ മറ്റൊരു പ്രത്യേകത. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വതആല അസ്മാഅ്ലിലെ സിഫാത്തുകൾ വിശേഷണങ്ങൾ അത് പൂർണ്ണത എത്തിയതായി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിന് അപൂർണത ഉണ്ടാകുകയില്ല, ഒരിക്കലും അതിനൊരു ന്യൂനത പോലും ഉണ്ടാകുകയില്ല, ഒരു പുറമതിന് തൊട്ട് തിന്നുകയില്ല. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല അലീമാണ്, അള്ളാഹു എല്ലാം അറിയുന്നവരാണ്. സൃഷ്ടികളെ കുറിച്ച് കേട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം. ആദ്യാസ്ത്രത്തിൽ ബാലശാസ്ത്രത്തിൽ അവൻ അലീമാണ്, അവൻ വിവരമുള്ളവരാണ്, അവൻ അറിയുന്നവരാണ്. എന്നാൽ അള്ളാഹുവിന്റെ അഴിവ്, അള്ളാഹുവിന്റെ അഴിവ് എന്ന ഇസ്മിലുള്ള അഴിവ് എന്ന സിഫത്തും പടപ്പുകളിലേക്ക് അത് ചേരുമ്പോഴുള്ള സിഫത്തും അത് നമ്മളൊരു തുലത ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ അഴിവ് എന്ന് പറഞ്ഞാൽ ജഹാല, ജഹൽ, അറിവില്ലായ്മ എന്നൊരു അവസ്ഥ അതിന് മുൻകടന ചെയ്യാൻ നാമോ നാം നേടിയെടുത്ത പല അറിവും അറിവില്ലായ്മ. നിങ്ങൾക്ക് ഒന്നും അറിയാത്തവരായിട്ടാണ്, ഒന്നും അറിയാത്ത ശൂന്യതയിൽ നിന്നാണ് നാം പലതും പഠിച്ചത്. ഇങ്ങനെ ശൂന്യമായ അറിവില്ലാത്തൊരവസ്ഥ അള്ളാഹുവിനെ സംബന്ധിച്ചില്ല. ഇനി നാം പഠിച്ച പല വിവരങ്ങളും പല അറിവുകളും വിജ്ഞാനങ്ങളും പിന്നീട് നമ്മൾ മറന്നുപോകും. നിത്യ മറവി എന്നൊരു ന്യൂനത നമ്മുടെ റിങ്ങിനെ പിന്നീട് കടന്നുപോകും, പിടികൂടും. എന്നാൽ അള്ളാഹുവിന്റെ റിങ്ങിലേക്ക് നിത്യ മറവി എന്നൊരു ന്യൂനത നിങ്ങൾ കൊടുക്കും ഒരിക്കലുമില്ല. ജഹാല വിവരമില്ലാത്ത അജ്ഞതായങ്ങളുടെ ആവശ്യവും നടക്കുകയോ മറവി എന്നൊരു അവസ്ഥ പിന്തുണക്കുകയോ ചെയ്യാത്ത സമ്പൂർണമായ റിങ്ങിന്റെ നിറകുണമാണ് അള്ളാഹു. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് അറിയും എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ചെറിയ അർത്ഥം, ഏറ്റവും ചെറിയ വിശദീകരണം. ഇതുപോലെയാണ് അള്ളാഹുവിന്റെ നാമങ്ങൾ ഓരോന്നും. അതിലൊരിക്കലും അപൂർണതയോ കുറവോ ന്യൂനതയോ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ ഓരോ നാമങ്ങളെയും നാം വിലയിരുത്തേണ്ടത്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അസ്മാഅ്കളോടും മനസ്സ് മുട്ടി നിൽക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അസ്മാഅ്കൾ ഉദാഹരണത്തിന് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശേഷണങ്ങളിൽ പെട്ടതാണ് അള്ളാഹു ശക്തിയായി ശിക്ഷിക്കുന്നവനാണ്. ഒരിക്കലും അള്ളാഹു ശക്തിയായി ശിക്ഷിക്കുന്നവനാണ്, അള്ളാഹു ദേഷ്യപ്പെടുന്നവനാണ്. എന്നാൽ അള്ളാഹുവിന്റെ സിഫത്തിൽ നാം മനസ്സിലാക്കേണ്ടതില്ല അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരിക്കലോ അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള മനസ്സിന് വിപരീതമായിട്ടുള്ള സിഫത്തോ അല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ സൃഷ്ടികളെ സംബന്ധിച്ച് അത് ചേർക്കുകയാണെങ്കിൽ അവർക്ക് നികഴ്ത്തലാകാം, അവർക്ക് അർഹതായിരിക്കാം, അവരെ കുറിച്ച് നല്ലത് പറയാത്തതായിരിക്കാം ആ വിശേഷണം. പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ അർത്ഥത്തിലുള്ള വിശേഷണങ്ങൾ അവരെ ചേർത്തിയാൽ പോലും അവരൊരിക്കലും അത് കെട്ടലല്ല, അവരെ കുറിച്ചുള്ള മതനാണ്. കാരണം അള്ളാഹുവിനെ ശിക്ഷിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിനോട് കോപിക്കുന്നുവെങ്കിൽ, അള്ളാഹു നിങ്ങൾക്ക് കൃത്യമായ നടപടിക്രമം പലരും ചെലുത്തുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ അഹ്മത്തിന്റെ ഭാഗമായിട്ടായിരിക്കും. ആരോടുള്ള അർഹത്ത്? നന്മതയിലവരോട് നടക്കണം. അതുപോലെ തന്നെ അവരോടുള്ള നീതിയുടെ ഭാഗമായിട്ടായിരിക്കും, അവരോട് നീതി കാണിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും. മാത്രമല്ല അവർ ചെയ്തതിന് തക്കതായത് അള്ളാഹു പകരം നൽകുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും. അള്ളാഹു ആനയുടെ ഈ രൂപത്തിലുള്ള ശിക്ഷയുടെ വിശേഷണങ്ങൾ പോലും അവരിൽ മതം മാത്രമാണ് സമ്മാനിക്കുക. അള്ളാഹുവിനെ കുറിച്ച് യാതൊരു രൂപത്തിലും ഇകത്തലോ ന്യൂനതയോ കുറവോ വരുത്തുന്ന ഓരോ സിഫത്തും ഒരത്നാവില്ല തന്നെ അതുള്ളതെല്ലാം അത് മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ നാമങ്ങളെ കുറിച്ച് മഹാനായ അല്ലാമത്തുൽ മുത്തഖിം അദ്ദേഹം പറഞ്ഞ വാചകം ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. അസ്മാഉ റബ്ബി തബാറക വതആല കുല്ലുഹാ അസ്മാഉ മദ്ഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളെ അധികവും അസ്മാഉ മദ്ഹ്, അള്ളാഹുവിനെ കുറിച്ച് പുകഴ്ത്തുന്ന അവനെ കുതിക്കുന്ന അസ്മാഅ്കളാണ്, നാമങ്ങളാണ്. അത് കേവല നാമങ്ങളാണ്. ഇമാമിന്റെ അസ്മ ഓ സിഫാത്തിൽ വിജയിച്ചിട്ടുള്ള അഭ്യർത്ഥന ജപിക്കുന്നത് പോലെ അത് കേവലം നാമങ്ങളാണ്. അതിന്റെ അർത്ഥതലങ്ങൾ തേടി, അതിന്റെ ആശയ സമൃദ്ധി തേടി നമ്മളുടെ ബുദ്ധിക്ക് സമയം കളയേണ്ടതില്ല. നമ്മുടെ സമയം, നമ്മുടെ ചിന്ത അതിനുവേണ്ടി കളയേണ്ടതില്ല. മറിച്ച് ആലയത്തിനിടയിൽ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങളും വ്യതിചലനവും സൃഷ്ടിക്കുന്ന കേവല വിജ്ഞാനികൾ മാത്രമാണ്. അതുകൊണ്ട് അത് കേവല നാമകരണം മാത്രമാണ് എന്ന് വിശേഷിപ്പിക്കുന്നവരും വിശദീകരിക്കുന്നവരുമുണ്ട് ഇവിടെ മുസ്ലിമീങ്ങളെ തമ്മിൽ. എന്നാൽ ഒരുങ്ങനെ മറിച്ച് അത് അള്ളാഹുവിനെ മതഘടിക്കുന്ന അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ അത് അറിഞ്ഞു ഉൾക്കൊണ്ട് അത് മതഘടിച്ച് അള്ളാഹുവിന്റെ പൂർണ്ണതയെ ഉൾക്കൊണ്ട് അവനെ നിവാസം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന നാമങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഅകളെല്ലാം ഇങ്ങനെയാണ്. അതോടൊപ്പം സാമ്പത്തികമായി ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ പ്രത്യേകം ഉണർത്തിയ ഒരു കാര്യം. ഒരിക്കൽ അറബികളുടെ കൂട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. അവരുടെ നാട്ടിലെ ഒരു പാളി പള്ളി ഇമാമത്ത് നിർവഹിക്കുന്ന ഒരാൾ നമസ്കാരത്തിലെ ഇപ്രകാരം മോദി നിങ്ങളുടെ കൈകൾ ഛേദിക്കണം, അവർക്കുള്ള ശിക്ഷയായി ശിക്ഷണ നടപടിയായി ജദാറ അവർ ചെയ്തു വെച്ചതിന് അനുയോജ്യമായ നടപടിയായി നഖാറം അള്ളാഹു നിന്നുള്ള മാതൃകാപരമായ ശിക്ഷയായി കട്ടവന്റെയും കട്ടവരുടെയും കൈകൾ കുറിക്കലാണ് ഇസ്ലാമിക ശിക്ഷാക്രമം. ഇത് വിശദീകരിച്ച ആയത്തിൽ ഇതിന് ശേഷം ആ പാളി ആ ഖുർആൻ പാരായണക്കാരൻ ഓടി അള്ളാഹുവൻ ഗഫൂറും റഹീമുമാണ്, പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. നമസ്കാരം കഴിഞ്ഞ് ആളുകൾ പിരിയാതിരിക്കവേ കൂട്ടത്തിൽ നിന്ന് ഒരു സാധാരണക്കായ ആറാവി, ഒരു സാധാരണക്കാരനായ ആറാവി ആ ഇമാമിനോട് പറഞ്ഞു, താങ്കൾ യോഗ്യായ തലയിൽ സഹാദിക്കാനാവില്ലാത്ത ആള് അള്ളാഹുവിന്റെ കലാമിൽപ്പെട്ടതല്ല, താങ്കൾ യോഗ്യായ തീരുവത്തിൽ അള്ളാഹുവിന്റെ കലാമിലില്ല. അപ്പോ ഇമാം മറുപടി പറഞ്ഞു, ആ കുറ്റത്തിൽ കൂടി കലാമില്ലാത്ത ആള് നീ അള്ളാഹുവിന്റെ കലാമിനെ തടവാക്കുകയാണ്. ഒന്നുകൂടി പാരായണം ചെയ്യൂ. അദ്ദേഹം മോദിയപ്പോൾ അദ്ദേഹത്തിന്റെ തെറ്റ് മനസ്സിലായി. എന്തായിരുന്നു തെറ്റ്? അദ്ദേഹം രണ്ടാമതായിരുന്നു എന്നതിന് പകരം നേരത്തെ അദ്ദേഹം കൂടിയത് എന്തായിരുന്നു? അള്ളാഹു തുറക്കുന്നവരെ കരുണ ചെയ്യുന്നവരും. എന്താണ് ഈ സംഭവത്തിൽ നിന്ന് നോക്കുള്ള പാഠം? നോക്കൂ നിങ്ങൾ, ഇത് അദ്ദേഹം പിന്നീട് തിരുത്തിയപ്പോൾ ആവാദി പത്രം സ്വതത്ത നീ സത്യം പറഞ്ഞു. ഇപ്പോഴാണ് നീ സത്യം പറഞ്ഞത്. അള്ളാഹു അജീദും ഹക്കീമുമാണെന്ന് പറഞ്ഞപ്പോൾ അജ്ദ അവൻ പ്രതാപിയായിട്ടുണ്ട്, ഹക്കമ അവൻ അവന്റെ വിധി നടപ്പാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കട്ടവനും കട്ടവെടുക്കും അവൻ കൈമുറിക്കൽ അത് ശിക്ഷ നടപടിയാക്കിയിട്ടുണ്ട്. ഇപ്പോഴാണ് ആയത്ത് അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ അവൻ അനുഗുണമായത്, അതിലവന്റെ നാമങ്ങൾ അവൻ അനുഗുണമായത്, അതിലവന്റെ സിഫത്തുകൾ അവൻ അനുഗുണമായത്. എന്താണ് നേരത്തെ ഓടിയത് പോലെ ഒവ്വൊരു റഹീമുമാണ് എന്നായിരുന്നു ആയിട്ടുള്ളതെങ്കിൽ അള്ളാഹു ഒരിക്കലും കട്ടവന്റെയും കട്ടവളുടെയും കൈകൾ മുറിക്കില്ലായിരുന്നു. അള്ളാഹു പുറത്തുള്ളവരും അള്ളാഹു കരുണ ചെയ്യുന്നവരുമാണ് എന്നതാണ് ആയത്തിന്റെ അവസാനത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തിൽ അള്ളാഹു കട്ടവന്റെ കൈ മുറിക്കില്ലായിരുന്നു എന്നതായിരുന്നു വേണ്ടത്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഭക്തിയെ സംബന്ധിച്ച് ഒരു വിശേഷണം, ഒരു വിവരണം അവന്റെ ആയത്തുകളിൽ വന്നാൽ അതിനനുഗുണമായ നാമങ്ങളും വിശേഷണങ്ങളുമായിരിക്കും അതിന്റെ അവസാനത്തിൽ വരിക. അള്ളാഹു സുബ്ഹാനഹു വതആല കട്ടവന്റെയും കട്ടവളുടെയും കൈ കുറിക്കണമെന്ന ശിക്ഷാ നടപടി ഇസ്ലാമിയും ശരീഅത്താക്കി നിർമ്മിച്ചത്, സ്ഥാപിച്ചത് അള്ളാഹുവിന്റെ അനിദ്ധത്വം ഹുക്കുമും ഒറ്റ നിന്നതുകൊണ്ടാണ്. അള്ളാഹു പ്രതാപമുള്ളവനാണ്, ശിക്ഷിക്കേണ്ടവനെ അവൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും, തിന്നത്തിൽ തുല്യമായ തിന്ന അവൻ നടപടിക്രമമായി സ്വീകരിക്കുക തന്നെ ചെയ്യും. അവൻ അനിദ്ധത്തുള്ളവനാണ്, പ്രതാപമുള്ളവനാണ്. ഇവിടുത്തെ പ്രധാനികളെ ഒന്ന് നോക്കുക, നമ്മുടെ സമൂഹത്തിലെ ആദരിക്കപ്പെടുന്നവർ നേതാക്കന്മാർ, സമാജമാർ, രാഷ്ട്രീയക്കാർ, അവരുടെ പ്രതാപത്തെ ഒന്ന് അളന്നു നോക്കുക. അവരുടെ പ്രതാപത്തിന് അനുഗുണമായ ലെവലൊക്കെ വിശേഷം നമ്മൾ അവരുടെ കാര്യത്തിൽ ഉണ്ടാകില്ല. അനീതി സംഭവിച്ചു, അക്രമം സംഭവിച്ചു, തെറ്റിന്നയാളുടെ ഭാഗത്തിന്റെ വ്യക്തമായാൽ പോലും അവരുടെ പോക്കറ്റിൽ നിലക്കാനുള്ള വകുപ്പുകൾക്ക് നൽകിക്കഴിഞ്ഞാൽ അവരുടെ പ്രതാപം അവരുടെ കാലത്തോട്ട് അവർ പറയവെക്കും. അങ്ങനെയുള്ളവരല്ല അള്ളാഹു, അവന്റെ അനുസരിച്ച് അത് യഥാർത്ഥ അനുസരിച്ചാണ് അവനങ്ങിയേറ്റുന്ന പ്രധാനശാലിയാണ്. അതുകൊണ്ട് കട്ടവന്റെ കൈ കുറിക്കുക എന്ന ശിക്ഷ നടപടി അവൻ ഇസ്ലാമിൽ സ്ഥാപിച്ചു. ഹക്കീം അവൻ വിജ്ഞനാണ്, തിന്മക്ക് തിന്മ മാത്രം പ്രതിഫലം നൽകില്ല, നന്മ കരുണമായി നല്ല പ്രതിഫലം നൽകില്ല എന്ന അങ്ങേയറ്റത്തെ യുക്തി അതവൻ നടപ്പാക്കുന്നവനാണ്. അതുകൊണ്ട് ആയത്തിന്റെ ബാക്കി ഭാഗത്ത് അവർ യോജിച്ച വിശേഷണവും നാമവും അജീദും ഹക്കീമും എന്നതാണ്. وعلى آله وصحبه أجمعين. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد. اللهم نصرك يعني അവനെ തക്കുവ ചെയ്യേണ്ടത് പോലെ തക്കുവ ചെയ്യാൻ ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അദാബിന്റെ അവന്റെ ശിക്ഷാ നടപടിയുടെ വിശേഷണങ്ങൾ സൂചിപ്പിക്കുന്ന പ്രവൃത്തികൾ ഖുർആനിൽ വന്നാൽ ആയത്തുകൾ അവസാനിക്കുന്നത് അതിനനുഗുണമായ വിശേഷണങ്ങൾ കൊണ്ട് നാമങ്ങൾ കൊണ്ടുമായി അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കാരണത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന ആയത്തുകളാണെങ്കിൽ അതിന്റെ അവസാനത്തിൽ അവൻ റഹീമാണ്, ഗഫൂറാണ് എന്ന നാമങ്ങളായിരിക്കും. എന്നാൽ ഇതിന്റെ വിപരീതമായി അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നിടത്ത് അവൻ കൊടുക്കുന്നവൻ റഹീമുമാണ് എന്ന നാമം അതൊരിക്കലും വരികയില്ല, അത് അവനെ യോജിക്കുകയില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് പറയുന്നിടത്ത് നേരെ തിരിച്ചും അതവനെ യോജിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഖുർആനിലോ ഹദീസിലോ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നാം കാണുകയില്ല. ഈ സംഭവത്തിലൂടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് അള്ളാഹുവിന്റെ അസ്മാനെ കുറിച്ചും അള്ളാഹുവിന്റെ സിഫാത്തിനെ കുറിച്ചും അതിന്റെ ആദ്യ സമ്പന്നതയെ കുറിച്ചും നമ്മെ പ്രേരിപ്പിക്കേണ്ട ചില പ്രേരകങ്ങൾ നിങ്ങളിലേക്ക് ഇട്ടുതരാം. അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ചും വിശേഷണങ്ങളെ കുറിച്ചും ഈ രൂപത്തിൽ സമ്പന്നമായ അറിവില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നിത്യതയുള്ള പ്രാർത്ഥനകളിൽ അബദ്ധം സംഭവിച്ചേക്കാം. അതൊരിക്കലും അള്ളാഹു യോജിക്കേണ്ടതാണ്, അള്ളാഹുവിൽ നിന്ന് തട്ടി മാറ്റിയതാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ ഉദാഹരണത്തിന് അമൃത്തുനട ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു മൈനിയ മദം തുലക്ഷി, അള്ളാഹു ഞാൻ എന്റെ സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചു, തെറ്റ് പ്രവർത്തിച്ചു, ഇന്നൊക്കെ ശരീരത്തിലെ കാ അള്ളാഹു എന്തുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണമേ, ഇന്നൊക്കെ ശരീരത്തിലെ കാ നീ അങ്ങേറ്റം ശിക്ഷിക്കുന്നവനല്ലേ. യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥന ഇങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെ അള്ളാഹുവിനോട് നാം ആവശ്യപ്പെട്ട തിരുത്തിക്കൊപ്പാറ അള്ളാഹു പുറത്തു തരണമെന്ന ആവശ്യമാണ് അള്ളാഹുവിനോടുള്ള നമ്മുടെ സ്വരൂപം, നമ്മുടെ തേട്ടം. ആ തേട്ടത്തിന് അനുഗുണമായ അള്ളാഹുവിന്റെ നാമങ്ങൾ അവിടെ മുൻനിർത്തണം. അപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടിയിരുന്നത്? അള്ളാഹുവേ, ഞാനൊരുപാട് തെറ്റിനേറ്റ് പോയിട്ടുണ്ട്, എനിക്ക് പുറത്തു തരണമേ, ഈ നിന്നൊക്കെ വഫൂർ റഹീം, നീ പുറത്തുള്ളവരും കരുണ ചെയ്യുന്നവരുമാണല്ലോ. അള്ളാഹുവേ, നിനക്ക് നൽകണമേ ഉണ്ടേ, നിനക്ക് നൽകണമേ ദുനിയാവിന്റെ വിഭവങ്ങൾ, ജീവിത വിഭവങ്ങൾ നിനക്ക് നൽകണമേ. നീ പിടിച്ചു വെക്കുന്നവരും നീ എടുക്കുന്നവരുമാണല്ലോ എന്താ പറയുന്നത്? എന്താണ് പറയുന്നതെങ്കിലോ അതും ഈ പറഞ്ഞ അർത്ഥത്തിനെതിരാണ്. നേരെ മറിച്ച് എങ്ങനെയായിരുന്നു അവിടെ പ്രാർത്ഥിക്കേണ്ടിയിരുന്നത്? അള്ളാഹു നീ എനിക്ക് നൽകേണ്ടത്, നീ മുഴക്കിയാണല്ലോ, നീ നൽകുന്നവരാണല്ലോ, നീ വിശാലത ചെയ്യുന്നവരാണല്ലോ. ഈ രൂപത്തിൽ അള്ളാഹു എനിക്ക് കരുണ തരണമേ, നീ കാരുണ്യമാണല്ലോ, നീ വലിയതാണല്ലോ, അള്ളാഹു നീ എനിക്ക് പുറത്തു തരണമേ, നീ പൊറുക്കുന്നവരാണല്ലോ. ഇങ്ങനെ നാം ചോദിക്കുന്ന മക്കുലൂബ്, നമ്മുടെ ചേട്ടം ആവശ്യം, അതിനനുഗുണമായ നാമങ്ങളാണ് അള്ളാഹുവിന്റേതായ ആ സന്ദർഭത്തിൽ നാം പുലർത്തേണ്ടത്. ഇങ്ങനെ അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കണം. ഖുർആനിലെയും ഹദീസുകളിലെയും സ്ഥിരപ്പെട്ട പ്രാർത്ഥനകളിലെല്ലാം ഈ മര്യാദ, ഈ ഗുണം നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, നിങ്ങൾ റബ്ബന തഖബ്ബൽ മിന്ന, ഇന്നക്കാൻ സമിയുണ്ടാക്കി, എന്താണ് അർത്ഥം? നമുക്ക് മനഃപാഠമായിട്ടുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ എന്നിൽ നിന്ന് നീ സ്വീകരിക്കണമെങ്കിൽ ഇന്നത്തെ അന്തസ്ഥനെയാണ്. നീ എല്ലാം കേൾക്കുന്നവനും നീ എല്ലാം അറിയുന്നവനും. സ്വീകാര്യതക്കുള്ള യോഗ്യത അള്ളാഹുവിന്റെ സ്വീകാര്യതക്കുള്ള അവന്റെ സിഫത്ത് അവൻ സമീപം അഴിയുമാണ്, എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അള്ളാഹുവിനെ നിങ്ങൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ, നീ ഞങ്ങൾക്ക് കാരണം ചെയ്യണമേ. നീയാണ് കാരണം ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവൻ. ഇങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങൾ, അതിനെ അനുയോജ്യമായ ചേട്ടങ്ങൾ കൊണ്ടിരുത്തുമ്പോൾ ആ നാമങ്ങളിലൂടെ അവരോട് ചോദിക്കും. അതല്ലെങ്കിൽ അത് അവന് അനുയോജ്യമല്ലാത്തത് അവന് വകവെച്ച് നിലവിലായിരിക്കും. ഈ അബദ്ധത്തിൽ നിന്ന് നാം സൂക്ഷിക്കണം, മറ്റുള്ളവരെ തർക്കീത് ചെയ്യണം. ഞാൻ അവസാനിപ്പിക്കട്ടെ, അള്ളാഹുവിന്റെ നാമങ്ങൾ സുസ്ഥിരയാണ് എന്നതാണ് നാം പറഞ്ഞു തുടങ്ങിയ കാര്യം. അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നാം ആദ്യം മനസ്സിലാക്കേണ്ടത് അവൻ ആ നാമങ്ങളെ വിശേഷിപ്പിച്ചത് അൽകൃഷ്ണ, ഏറ്റവും ഉത്കൃഷ്ടമാണ്, ഏറ്റവും നല്ലതാണ്, ഏറ്റവും മനോഹരമാണ് എന്ന വിശേഷണമാണ്. ഈ വിശേഷണം അവന്റെ നാമങ്ങളോട് ചേർത്ത് വെച്ചാൽ ആറ് കാര്യങ്ങൾ അതിലൂടെ സംഭവിക്കും, അല്ലെങ്കിൽ ആറ് കാര്യങ്ങൾ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇൻഷാഅള്ളാഹ്. ഒന്നാമതായി, അള്ളാഹു കൃഷ്ണ എന്ന് വിശേഷിപ്പിച്ച നാമങ്ങൾ, അതായത് കേട്ടാൽ ഏത് അവിശ്വാസിയും ഏത് കാഫിറും ഏത് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു നിന്ന് നാം അതെ നിഷേധിക്കുമാകട്ടെ, അള്ളാഹുവിന്റെ നാമങ്ങൾ അത് പറയേണ്ടതുപോലെ പറഞ്ഞവരെ വിശദീകരിച്ചു കൊടുത്താൽ, മഹാനായ മുസ്ലിങ്ങളും അമ്പിയാക്കളും ദാവത്ത് ചെയ്തതുപോലെ അവന്റെ നാമങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അവരെ ക്ഷണിച്ചാൽ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും, അവരുടെ ഹൃദയത്തിൽ സ്പർശന കേൾക്കാൻ സാധിക്കും. അതെ, ഇത്രയും അത്യുത്കൃഷ്ടങ്ങളായ പൂർണ്ണത മുന്നിൽ നിൽക്കുന്ന മഹാത്മയുടെ ആ നാമങ്ങൾ കൂടുക, അത് അവരൊരുവൻ മാത്രമായിരിക്കും അവൻ അള്ളാഹുവാണ് എന്നവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങളെല്ലാം കൃഷ്ണയാണ്, അൽഖുസ്നയാണ്, അൽഖുസ്നയായ ഏറ്റവും ഉന്നതമായ ഉത്കൃഷ്ടമായ മനോഹരമായ നല്ല നാമങ്ങൾ അതാർക്ക് മാത്രമേ ഉള്ളൂ, അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ നാമങ്ങളെല്ലാം അവന്റെ കൃഷ്ണയാണ് എന്ന് പറഞ്ഞാൽ തന്നെ അവന്റെ മഹാത്മ്യം, അവന്റെ വലുപ്പം, അവന്റെ ഔദാര്യം, അവന്റെ കിബ്രിയ, അവന്റെ മഹാത്മ്യം, ഇതെല്ലാം നമുക്ക് ബോധ്യപ്പെടും. ഇത് മുസ്ലിമുകളിലേക്ക് ചേർത്ത് വായിക്കാം. അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞ് ഏകാഗ്രത ചെയ്യാൻ സാധിക്കാത്തവർ, അള്ളാഹുവിന്റെ വലുപ്പത്തെ കുറിച്ച് മനസ്സിൽ ഓർമ്മ നിലവിലേക്ക് അവരെ ഭയപ്പെടാൻ സാധിക്കാത്തവർ, ഏകാഗ്രതയിൽ അള്ളാഹുവിനെ മറക്കുന്നവർ, അള്ളാഹുവിനെ ചെയ്യുന്നതിൽ നഷ്ടതയായവർ, അള്ളാഹുവിന്റെ അനുസൃഷ്ണയായ നാമങ്ങളിലൂടെ അവരെ കുറിച്ച് പഠിച്ചു നോക്കൂ, അവർക്ക് അള്ളാഹുവിന്റെ മഹത്വം, അള്ളാഹുവിന്റെ വലുപ്പം, അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ അവതാരം, അവന്റെ തുല്യതയില്ലാത്ത വിശേഷണങ്ങൾ അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ തയ്യാറാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ നാമങ്ങളും അത് കേവല നാമകരണമല്ല, മറിച്ച് അതും അതിനനുകൂലമായ സമ്പൂർണമായ വിശേഷണം. നല്ല സൂചിപ്പിച്ചതുപോലെ പൂർണ്ണത, അത് പ്രകാരതയുള്ള, അതിനപ്പുറത്തേക്ക് പൂർണ്ണതയില്ലാത്ത രൂപത്തിൽ, ഒരു അപൂർണതയും ഒരു ന്യൂനതയും ഒരു കുറവും വരാത്ത രൂപത്തിൽ അവന്റെ ഓരോ നാമങ്ങളിലും വിശേഷണങ്ങൾ, സിഫത്തുകൾ നിലനിൽക്കുന്നു. അതെല്ലാ നാമങ്ങൾ, ഇതാണ് മൂന്നാമത്തെ കാര്യം. മാത്രമല്ല അവന്റെ പ്രവർത്തനങ്ങൾ ആ വിശേഷണങ്ങൾ കരുഗുണമായിട്ടായിരുന്നു. നേരത്തെ പറഞ്ഞപോലെ അവന്റെ ശിക്ഷ, അല്ലെങ്കിൽ അവൻ ദേഷ്യപ്പെടുന്നവനാണ് എന്നുള്ള അവന്റെ സിഫത്തുകൾ, ആ സിഫത്തുകൾ അവനിലേക്ക് ചേർത്ത് വായിച്ചാലും അതൊരിക്കലും അവന് കേട്ടതല്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ അവന്റെ ഹിക്മത്താണ്, യുക്തിയാണ്, അവന്റെ നീതിയാണ്, അവന്റെ നടപടിക്രമമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇടത്തിൽ അതിൽ ഒരിക്കലും സംഭവിക്കുന്നില്ല. നാലാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഅകളിൽ ഒന്നിൽ പോലും, അല്ലാഹുവിന്റെ നാമങ്ങളിൽ ഒന്നിൽ പോലും അവയിലേക്ക് ചേർത്താവുന്ന ചെറുത് അതൊരിക്കലുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങളിൽ ഒന്നു പോലും ശർറായി ഭവിക്കുന്നില്ല. അത് സൃഷ്ടികൾക്കുമേൽ ശർറായി ഭവിക്കുന്നു എന്ന് നാം കരുതേണ്ടതില്ല. ശർവടിക്കലും അള്ളാഹുവിലേക്ക് ചേർക്കാവുന്നതല്ല. പലരെ വന്നിട്ട് ധരിക്കാറുണ്ട്, അള്ളാഹു ശിക്ഷിക്കുന്നവനല്ലേ, അള്ളാഹു തിന്മ ചെയ്യുന്നവരെ നരകത്തിലിട്ട് കഴിക്കുന്നവനല്ലേ, അതുകൊണ്ട് ശർറിന്റെ വിശേഷം അള്ളാഹുവിനില്ല എന്ന് പിശാചിന്റെ ദുർബോധനത്താൽ ചിന്തിക്കുന്നവരുണ്ട്. ദുർബലഹൃദരായിട്ടുള്ള നമ്മുടെ മനസ്സിൽ പിശാചങ്ങളെ ദുർമന്ത്രണം നടത്താറുണ്ട്. പക്ഷേ ശർവടിക്കലും അള്ളാഹുവിലേക്ക് ചേർത്താവുന്നില്ല, മറിച്ച് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ നരകത്തിലിട്ട് കഴിക്കും എന്നതിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? നന്മ ചെയ്തവർക്കുള്ള കാരുണ്യമാണ്, അവരോട് നീതിയാണത്, അള്ളാഹുവിന്റെ അപാരമായ യുക്തിയാണത്. തിന്മ ചെയ്തവരെ തത്തുല്യമായ തിന്മയും നന്മ ചെയ്തവരെ തത്തുല്യമായ നന്മയും സമ്മാനിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ യുക്തി സമ്പൂർണ്ണതയാണ്. അതുകൊണ്ട് ശർറിന്റെ വാദയും ശർറിന്റെ വിശേഷണം ശർറിന്റെ ലാഞ്ചനകളും അവന്റെ പ്രവർത്തനങ്ങളിലോ അവന്റെ സത്തയിലോ അവന്റെ വിശേഷണങ്ങളിലോ ഇല്ല. ഇതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങൾ അത് സൂചനയാണ് എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ആറാഫിൽ പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹു അല്ലാഹു മദ്ദുൽ ഹുസ്നകളായ നാമങ്ങൾ, ഫദഉഹു ബിഹാ ഫദഉഹു ബിഹാ, നിങ്ങൾ ആ നാമങ്ങളിലൂടെ അവരോട് ദുആ ചെയ്യുക. ഏതാണ് ദുആ? ഈ ദുആ രണ്ട് രൂപത്തിലാണ്. ഒരിക്കലും നാം അല്ലാഹുവിന്റെ നാമങ്ങൾ അത് പഠിച്ചാൽ അതിന്റെ വിശദീകരണം മനസ്സിലാക്കിയാൽ നമ്മുടെ വാചികമായിട്ടുള്ള ദ്വാരകൾ പ്രാർത്ഥനകൾ അതിൽ മാത്രം അത് പരിമിതപ്പെടും. പിന്നെങ്ങനെയാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ആവാദത്തോളം അവന്റെ അസ്മാഅുസ്സിഫാത്തുകൾക്ക് സ്ഥാനമുണ്ടാകുക എന്ന് പലരും ചിന്തിക്കാറുണ്ട്. മറിച്ച് ഇവിടെ അള്ളാഹുവിനോട് നിങ്ങൾ അവന്റെ നാമങ്ങളിലൂടെ ദ്വാര ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ദ്വാര രണ്ട് രൂപത്തിലാണ്. അഹ്ലുസുന്നയുടെ മുഫസ്സിറുകൾ വ്യാഖ്യാനങ്ങൾ എല്ലാവരും വിശദീകരിച്ചു. ഒന്നാമതായി ഉദാഹരണം മക്കല നാം മനസ്സിലാക്കിയത് പോലെ തേട്ടത്തിന്റെ ദ്വാര പ്രാർത്ഥന, അതെന്താണ്? അള്ളാഹുവിനോട് നാം ചോദിക്കുന്ന കാര്യങ്ങൾ അവന്റെ മുൻപിൽ വെക്കുമ്പോൾ അതിനനുഗുണമായ നാമങ്ങൾ കൊണ്ടുവരുന്നു. ഏതുപോലെ നാം നേരത്തെ സൂചിപ്പിച്ചതാണ്, യാ ഗഫൂറു ഹേ ഗഫൂറേ, എല്ലാ പൊറുക്കുന്നവരെയും എനിക്ക് പൊറുത്തു നൽകുക. യാ റഹീമു ഇർഹംനി, കരുണ ചെയ്യുന്നവരെ എനിക്ക് കരുണ ചെയ്യുക. റഹീമേ, നീ കരുണ ചെയ്യുക. ഇങ്ങനെ ദുആഉൽ മസ്അല രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥനയിൽ തേട്ടത്തിൽ അതിനനുഗുണമായ അള്ളാഹുവിന്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുന്ന ദുആ. രണ്ടാമത്തത് ദുആഉൽ ഇബാദ, അതാണ് ഏറ്റവും മഹത്തരവും ഈ വിഷയത്തിൽ ഏറ്റവും ശ്രേഷ്ഠവുമായത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നാം ഇബാദത്ത് ചെയ്യുക. അള്ളാഹു നമുക്ക് ശറാക്കിയിട്ടുള്ള ഇബാദത്തുകൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചെയ്യുക. ഉദാഹരണത്തിന് തൗബ, നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്യണം. മൻപാദങ്ങൾ ചെയ്താൽ, ശിർക്ക് ചെയ്താൽ അള്ളാഹുവിനോട് തൗബ ചെയ്യണം. കാരണം കേൾക്കുന്നവൻ, എല്ലാ സംസാരവും കേൾക്കുന്നവൻ. അതുകൊണ്ട് നാം നമ്മുടെ വീടിന്റെ മൂലയിൽ ഇരുന്നോ ഈ പള്ളിയുടെ മൂലയിൽ ഇരുന്നോ നമ്മുടെ നാക്കുകൊണ്ട് രഹസ്യമായി നാമും അവനും മാത്രം ബന്ധമുണ്ടാക്കി രഹസ്യമായി കുടിവിട്ടാൽ പോലും എല്ലാം കേൾക്കുന്ന സമയമാണ് അള്ളാഹു കേൾക്കുന്നു. അതുപോലെ തന്നെ നാം നമ്മുടെ അവയവങ്ങൾ കൊണ്ട് ഇബാദത്തിന് നമസ്കാരം, സകാത്ത്, ഹജ്ജ്, ഇങ്ങനെയുള്ള നോമ്പ്, ഇങ്ങനെയുള്ള ഇബാദത്തുകൾ ഇത് ചെയ്യുക. കാരണം തഖ്ഷാഹു ബിസ്ജിദി അന്നഹു അൽഖതീബുൽ ഖബീർ, നാം ഏത് ഇബാദത്ത് ചെയ്യുകയാണെങ്കിലും എല്ലാ രഹസ്യവും എല്ലാ നിഗൂഢതയും എല്ലാത്തിനെ കുറിച്ചും സൂക്ഷ്മമായ അറിവുമുള്ള ലത്തീഫും ഖബീറുമായ അള്ളാഹു അവന്റെ ലത്തീഫിനും ഖബീറിനും അനുഗുണമായ പ്രവർത്തനമാണ് ആ ഇബാദത്ത്. ഇങ്ങനെ ദുആഉൽ മസ്അലയിൽ ദുആഉൽ ഇബാദത്തുണ്ട്. നാം ചെയ്യുന്ന ഏതെല്ലാം ഇബാദത്തുകളുണ്ടോ അതിനെല്ലാം അനുഗുണമായ നാമങ്ങളുണ്ട് അള്ളാഹുവിനെ. ആ നാമത്തിന്റെ ദേഷ്ടമാണ് നാം ചെയ്യുന്ന നിത്യജീവിതത്തിലെ ഓരോ ഇബാദത്തുകളും ഓരോ ദിക്റുകൾ പോലും. ഹാദാ തആലാ അഅലം, ആറാമത്തെ കാര്യം, ഇതാണ് അവസാനത്തെ കാര്യം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി തിസ്അത വ തിസ്ഈന ഇസ്മൻ മിനത ലില്ലാഹി വഹിദ, அல்லாஹ்வின் மூவரில் ஒருவர், 99 நாமங்கள் உண்டு, தன்னை தரித்து வச்சுக்கொண்டு அல்லாஹ்வின் 99 நாமங்கள் எழுதுவது. அதில் தெளிவாக ஹதீஸ் முதலிக்கிறவர்கள் பாரதமாய் பரையட்டை பறந்தது அல்லாஹ்வின் 99 நாமங்கள் உண்டு என்ன, அல்லாஹ்வின் 99 நாமங்களே உள்ளு என்று பறந்துட்டீங்க. உதாரணத்தில் எந்த கையில் 100 ரூபாய் உண்டு என்று பறந்தால் எந்த கையில் 100 ரூபாய் மாத்திரமே இருக்கும் என்பதை நான் அர்த்தமிட்டேன். அதன் அப்போது உண்டாக அதுபோல இவருடைய பிரயோகமான இது அல்லாஹ்வின் 99 நாமங்கள் உண்டு. மன் அஹ்ஸா மா தகல ஜன்னா, ഒരിക്കലും നമ്മുടെ ബുദ്ധിക്ക് വിട്ടിക്ക് പോലും ചോദിക്കുന്നില്ല. മറിച്ച് എന്താണ് ഈ ഹദീസിന്റെ യഥാർത്ഥം? ഈ 99 നാമങ്ങൾ ഒന്നാമതായി മനപ്പാടമാക്കണം. എങ്ങനെ മനപ്പാടമാക്കണം? അതിലെ ആശയം എന്താണ്, അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിന്റെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ച് ആ നാമങ്ങൾ മനപ്പാടമാക്കും. 99 നാമങ്ങൾ പഠിച്ചാൽ ആ 99 നാമങ്ങളുടെ ആശയവും വസ്തുവും പഠിച്ചാൽ അതിന്റെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിച്ച് മനപ്പാടമാണ്. ഇങ്ങനെ ഒരാൾ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇത് അള്ളാഹുവിന്റെ നാമങ്ങൾ എന്നല്ലാഹു വിശേഷിപ്പിച്ചത് കൊണ്ടുള്ള ബർക്കത്തിന്റെ ഗ്രന്ഥമാണ് ഈ ഹദീസ്. അള്ളാഹുവിന്റെ നാമങ്ങൾ എന്ന് അള്ളാഹു തന്നെ വിശേഷിപ്പിച്ചതിന്റെ ബർക്കത്താണ്. 99 അള്ളാഹുവിന്റെ നാമം എപ്രകാരം വീട്ടിലെ മനപ്പാടമാക്കിയാൽ അവന്റെ സ്വർഗം അള്ളാഹു വാക്കാത്തിന്റെ സമ്മാനത്തിന്റെ പ്രതികരണം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു നാമങ്ങൾ അത്യുത്കൃഷ്ടങ്ങളാണ്, അത്ഭുതനയാണ് എന്ന ആദ്യത്തെ പാഠം നമ്മോരൊട്ട് നമ്മുടെ മനസ്സിൽ കുറിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.